إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستي وشواسي غلا ستي وشواسي نغلا نمرا ونامة خطبه പള്ളിയും ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസ്ജിദുകളുടെ ശ്രേഷ്ഠതകളും അതിൻ്റെ പരിപാലനത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ ഒന്നാമത്തെ ഖുതുബയിലൂടെ വിശദീകരിച്ചത്. ഇമാറത്തുൽ മസ്ജിദ് അല്ലെങ്കിൽ ഇമാറത്തുൽ മസാജിദ് പള്ളികളുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാമ അൽ മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞ വാചകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമാറത്തുൽ മസാജിദ് പള്ളിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ടു വശങ്ങളാണുള്ളത്. പള്ളികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായി രണ്ടു ഭാഗങ്ങളുണ്ട്. ഒന്ന് ഐ ബി ഇൻഷാഇഹ ഔ തർമീമിഹ, പള്ളി നിർമ്മാണവും അതുപോലെ തന്നെ പള്ളിക്ക് വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കുക പോലെയുള്ള കാര്യങ്ങൾ, ഭൗതികമായ സംവിധാനങ്ങൾ പള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിന്റെ അടുത്തൊരു വശമാണ് പള്ളികളിൽ പള്ളികളുടെ ഇമാറത്തിന്റെ ഭാഗമായി സംരക്ഷണത്തിന്റെ ഭാഗമായി പള്ളികളിൽ നടക്കേണ്ട മറ്റൊന്നാണ് ഇബാദത്തുകളും അതുപോലെ തന്നെ ദർസുകളും പഠനങ്ങളും, ദീനിയായിട്ടുള്ള പഠനങ്ങളും എന്ന് ഇമാം മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞ വാചകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളികളിൽ എന്തൊക്കെ ഇബാദത്തുകളാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള പള്ളികളെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു ഖുതുബയും അതുപോലെ തന്നെ അഞ്ചു വഖത്തുള്ള നമസ്കാരങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോയി നമ്മുടെ നാട്ടിലെ മിക്ക പള്ളികളും. എത്രത്തോളം ചില പള്ളികളിൽ വെള്ളിയാഴ്ചയിലെ ജുമുഅ മാറ്റി നിർത്തിയാൽ കൃത്യമായി ജമാഅത്ത് പോലും നടക്കാത്ത എത്ര പള്ളികളാണ് നമ്മുടെ നാടുകളിലുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മസ്ജിദ്, അവിടെ നടത്തപ്പെടേണ്ട ഇബാദത്തുകൾ എന്താണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മസ്ജിദുകളായി നമ്മുടെ മസ്ജിദുകൾ മാറണം. വിശിഷ്ട നമ്മുടെ ഈ മസ്ജിദ്, ഈ പള്ളി ആ രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മളാണ്. എന്തൊക്കെ ഇബാദത്തുകളാണ് പള്ളികളിൽ വച്ച് നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അത്തരം ഇബാദത്തുകൾ ഈ പള്ളികളിൽ നടക്കുന്നില്ലെങ്കിൽ അത് നടത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവരും സഹകരിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു തആലയുടെ ഭവനങ്ങളാണ് പള്ളി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മസാജിദ, പള്ളികളെന്ന് പറഞ്ഞാൽ ബുയൂത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ വീടുകളാണ് പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള വീടുകളാണ്. വഇന്നഹു ലഹഖുൻ അലല്ലാഹി അൻ യുക്രിമ, മൻസാറഹ ആ സാറഹു ഫീഹ ആ പള്ളികളിൽ വെച്ചുകൊണ്ട് ആ പള്ളിയിൽ വരുന്ന പള്ളികളിൽ ഇബാദത്തിനു വേണ്ടി ആ പള്ളി സന്ദർശിക്കുന്ന പള്ളികളിൽ വരുന്ന ആളുകളെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. കാരണം ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ വീടുകളാണ് പള്ളികൾ. ആ പള്ളികളിലേക്ക് വരുന്ന ആളുകളെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹക്കാണ്, അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ പള്ളിയുടെ പവിത്രത നമ്മൾ മനസ്സിലാക്കണം, പള്ളികളുടെ ശ്രേഷ്ഠതകൾ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മുമ്പ് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റു ഭവനങ്ങളെ കാണുന്നത് പോലെയല്ല പള്ളികളെ നമ്മൾ കാണേണ്ടത്. അത് ശറഫാക്കപ്പെട്ട മഹത്വം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പവിത്രതയുള്ള കേന്ദ്രമാണ് മസ്ജിദുകൾ. അത് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള വീടുകളാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികളെ ആദരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പള്ളികളെ നമ്മൾ എങ്ങനെയാണ് ജീവിപ്പിക്കേണ്ടത്? പള്ളികളെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കണം. എങ്ങനെയാണത് സാധിക്കുക? എന്തൊക്കെ ഇബാദത്തുകളാണ് പള്ളികളിൽ നടക്കേണ്ടത്? വിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചാൽ പരിശോധിച്ചാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സലാത്തുൽ ജമാഅഹ് സംഘടിത നിസ്കാരമാണ്, ജമാഅത്ത് നിസ്കാരമാണ്. പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദ എന്ന് പറഞ്ഞാൽ അഞ്ച് വഖ്തുള്ള നിർബന്ധ നിസ്കാരം സംഘടിതമായി നടത്തുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്ന് ജമാഅത്തായി ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണ് അവനുള്ളതെങ്കിൽ ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അവനത് നിർവഹിക്കൽ, ആ ജമാഅ നിർവഹിക്കൽ ആ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജമാഅത്ത് നിസ്കാരം ശരഈയായ കാരണങ്ങളെ കൊണ്ടല്ലാതെ ഒരുത്തൻ ഉപേക്ഷിച്ചാൽ അവനൊരു തിന്മ ചെയ്തവനാണ്, അവനൊരു വാജിബ് ഒഴിവാക്കിയവനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് അടുത്ത ഖുത്ബയിൽ ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് തെളിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും വാചകങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദ, പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് സലാത്തുൽ ജമാഅ നിർബന്ധ സംഘടിത നിസ്കാരമാണ്. അതുപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളും പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട മറ്റു ഇബാദത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അതുപോലെ തന്നെ ദിക്റുല്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ള ഇബാദത്തുമാണ്. തിലാവത്തുൽ ഖുർആൻ ഖുർആനിന്റെ പാരായണം പള്ളികളിൽ വെച്ച് പ്രത്യേകം ശ്രേഷ്ഠത പറയപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. പള്ളികളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ദിക്റുല്ലാഹ് അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥ, ആ ഓർക്കുക എന്നുള്ള പ്രവർത്തനം പള്ളികളിൽ പ്രത്യേകം വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാചകം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇന്നമാ ജുഇലത്തിൽ മസാജിദ്, പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, പള്ളികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലിദിക്കിരില്ല, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ദിക്റുല്ലാഹ് അത് പള്ളികളിൽ വെച്ച് നടക്കണം. വലിസ്സലാഹ് നിസ്കാരത്തിന് വേണ്ടിയാണ് പള്ളി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, നിസ്കാരം പള്ളികളിൽ നടക്കണം. വലി ഖിറാഅത്തിൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടിയാണ് പള്ളി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇബാദത്തുകൾ പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇബാദത്തുകൾ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് നിസ്കാരമാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്, അതുപോലെ തന്നെ ദിക്റുല്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ള കാര്യമാണ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല പറഞ്ഞു ഫീ ബുയൂതിൻ, അല്ലാഹുവിന്റെ ചില ഭവനങ്ങളിലാണ് ഇബാദത്തുകൾ നടത്തപ്പെടുന്നത്. ഇബാദത്തുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നടക്കപ്പെടും. അദിനല്ലാഹു, അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു അൻ തുർഫഅ, അത്തരം വീടുകൾ നിർമ്മിക്കപ്പെടാൻ ഉയർത്തപ്പെടാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. പള്ളികൾ നിർമ്മിക്കണമെന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യമാണ്. ആ പള്ളികളെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യമാണ്. മാത്രമല്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ പേര് ആ പള്ളികളിൽ സ്മരിക്കപ്പെടണം. ദിക്റുല്ലാ പള്ളികളിൽ നടത്തപ്പെടണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യമാണ്. പ്രഭാതത്തിന്റെ ആദ്യ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലും അള്ളാഹുവിന്റെ നാമങ്ങൾ അവിടെ പ്രകീർത്തിക്കപ്പെടണം, തസ്ബീഹ് നടത്തപ്പെടണം എന്ന് അള്ളാഹു തആല സൂറത്തുൻ നൂറിലൂടെ പറഞ്ഞു. റിജാലുൻ, ചിലയാളുകളുണ്ട് പള്ളികളിൽ അവർ ഇബാദത്തുകളുമായി കഴിച്ചുകൂട്ടുന്നവരാണ്. ലാ തുൽഹീഹിം തിജാറതുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ്സലാ. സൂറത്തുൻ നൂറിൽ അള്ളാഹു തആല പറഞ്ഞു, അതെ, അവരുടെ കച്ചവടമോ അവരുടെ മറ്റു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ നിസ്കരിക്കുന്നതിൽ നിന്ന്, സകാത്ത് നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കുകയില്ല. അതെ, കച്ചവടം അവർക്ക് നിസ്കരിക്കാൻ തടസ്സമല്ല, ജമാഅത്തിന് അവർക്ക് പള്ളിയിൽ വരാൻ അത് തടസ്സമല്ല, പള്ളികളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് അവർ. അതുപോലെ തന്നെ അവരുടെ മറ്റു ഭൗതികമായ ഇടപാടുകൾ, നിസ്കാരം അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനെ സ്മരിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കുകയില്ല എന്നാണ് അല്ലാഹു തആല സൂറത്തുൻ നൂറിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ആയത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പള്ളികളിൽ അള്ളാഹുവിനെ വെച്ച് അള്ളാഹുവിന്റെ പേര് സ്മരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം, ദിക്റുള്ള പള്ളികളിൽ വെച്ച് നടക്കണമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, നിസ്കാരം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതുപോലെ തന്നെ ദിക്റുള്ള. നാലാമത്തൊരു കാര്യം പള്ളിയിൽ നടത്തപ്പെടേണ്ട നമ്മൾക്ക് പരിചയമുള്ള ഒന്നാണ് അലിഇതിഖാഫ്, ഭജനമിരിക്കുക എന്നുള്ള കാര്യം. പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് റമദാനിൽ മാത്രമുള്ള ഒരു കർമ്മമാണ് ഇഅ്തികാഫ് എന്നുള്ളതാണ്. എന്നാൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിന് ശ്രേഷ്ഠതകളുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തിരുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റു സമയങ്ങളിലും മറ്റു മാസങ്ങളിലും ഇഅ്തികാഫ് എന്നുള്ളത് നിർവഹിക്കപ്പെടാൻ പറ്റുന്ന പള്ളികളിൽ വെച്ച് മാത്രം നിർവഹിക്കപ്പെടേണ്ട ഒരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്നുള്ളത്. പള്ളികളിലല്ലാത്ത മറ്റു കേന്ദ്രങ്ങളിൽ അത് ശരിയാവുകയില്ല. പള്ളികളിൽ ശറഅക്കിയിട്ടുള്ള, വിശുദ്ധ ഇസ്ലാം ശറഅക്കിയിട്ടുള്ള ഒരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം പള്ളികളിൽ നടത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്താണ് അൽ അദാൻ, ബാങ്ക് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യം പഠിപ്പിച്ചിട്ടുള്ള, വിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ, ബാങ്ക് കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും അതൊരു മോശം കർമ്മമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പലർക്കും പുച്ഛമാണ്, അതെന്തോ ഒരു ചെറിയൊരു കാര്യമായിട്ടാണ് പലപ്പോഴും ആളുകൾ അതിനെ കാണുന്നത്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മോശമായി, അല്ലെങ്കിൽ അതൊരു ഒരു അപകർഷതാ ബോധത്തോടുകൂടി കാണുന്ന ഒരു ജോലിയായി മാറിയിട്ടുണ്ട് സഹോദരങ്ങളെ. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ എത്രയെത്ര ശ്രേഷ്ഠതകളാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിയാത്തത് കൊണ്ടാണ്. എത്ര ശ്രേഷ്ഠതകളാണ് ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്കുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ഭാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ വയശ്ഹദു ലഹു മൻ സമിഅഹു മിൻ ഖത്ബിൻ വയാബിസിൻ, അതുപോലെ തന്നെ ആ ബാങ്ക് കേൾക്കുന്ന, പച്ചയായതാകട്ടെ ഉണങ്ങിയതായാകട്ടെ ഏത് വസ്തുക്കൾ ആ ബാങ്ക് കൊടുത്ത ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് സാക്ഷിയായി നിൽക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്തഗ്ഫിറു ലഹു കുല്ലു റസ്ബിൻ വയാബിസിൻ സമിഅ സൗതഹു, ആ ബാങ്ക് കേട്ടിട്ടുള്ള പച്ചയുള്ള, പച്ചപ്പ് നിറഞ്ഞ വസ്തുക്കളാകട്ടെ ഉണങ്ങിയതായിട്ടുള്ള വസ്തുക്കളാകട്ടെ ഇവിടെയുള്ള സസ്യങ്ങളാകട്ടെ അവരൊക്കെ ഈ ബാങ്ക് കൊടുക്കുന്നയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന്, മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ നടത്തും ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, വലഹു മിസ്ലു അജ്രി മൻ സല്ലാ മഅഹു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന ആ നിസ്കാരക്കാരന്റെ കൂലി, പ്രതിഫലം ഈ ബാങ്ക് കൊടുത്തയാൾക്കുമുണ്ട്, അതുപോലെയുള്ള കൂലി ഈ ബാങ്ക് കൊടുത്തയാൾക്കുമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ബാങ്ക് എന്നുള്ള ആ മഹത്തായ കർമ്മം ചെയ്യാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കുകയില്ല. അതിൽ നമ്മൾക്കൊരു ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. നമ്മൾ അതിലേക്ക് മത്സരിച്ച് മുന്നേറും എന്നുള്ളതിൽ സംശയമില്ല. കാരണം എത്ര കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ നാളെ പരലോകത്ത് നമ്മൾക്ക് വേണ്ടി സാക്ഷിയായി നിൽക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കുന്നു ഇവിടെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ ബാങ്ക് കേട്ട് അവന്റെ കൂടെ നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം ആ ബാങ്ക് കൊടുത്തവനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകളുള്ള ഒരു ഇബാദത്താണ് പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട ഇബാദത്താണ് അൽ അദാൻ, ബാങ്ക് എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കും, മൻ അദ്ദന ഇൻതൈ അശ്റത സനതൻ വജബത് ലഹുൽ ജന്ന. ഒരാൾ 12 വർഷം ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 12 വർഷം അദ്ദേഹം ബാങ്ക് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചവനാണ്, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്, വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. 12 വർഷം ബാങ്ക് കൊടുത്തവന് സ്വർഗം നിർബന്ധമായി എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, വകുതിബ ലഹു ബിതഅദീനിഹി ഫീ കുല്ലി യൗമിൻ 60 ഹസനത. അവൻ കൊടുക്കുന്ന, അവൻ ഓരോ ദിവസവും ബാങ്ക് കൊടുക്കുമല്ലോ, ആ ഓരോ ദിവസത്തിനും 60 നന്മ അവന്റെ പേരിൽ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അവന്റെ ഓരോ ദിവസത്തിലുള്ള ബാങ്കിനും വബി ഇഖാമത്തിഹി 30 ഹസന, അവൻ ഓരോ ദിവസവും കൊടുക്കുന്ന ഇഖാമത്തുണ്ടല്ലോ, ആ ഇഖാമത്തിന് 30 പ്രതിഫലം ഓരോ ദിവസവും അവന് വേണ്ടി രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സഹോദരങ്ങളെ, ഈ ബാങ്കിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കിയിട്ടുള്ള സൂറത്തുൽ ഫുസ്സിലത്തിലെ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല പറഞ്ഞു. സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ നമ്മൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള, നമ്മൾ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ അതിന്റെ പ്രാധാന്യം വിശദീകരിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ള ആയത്താണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? സൂറത്തു ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവനേക്കാൾ നല്ല സംസാരം നടത്തിയവൻ ആരുണ്ട് എന്നുള്ള ആയ. ഈ ആയത്തിൽ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളതിന്റെ ശ്രേഷ്ഠതയുണ്ട്. മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മഹാനായ മുഫസ്സിർ, മഹാനായ താബിഈ മുജാഹിദ് ഇബ്നു ജബർ, അതുപോലെ തന്നെ ഇഖ്രിമ പോലെയുള്ള മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, അന്നഹാ നസലത് ഫിൽ മുഅദ്ദിനീൻ, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആളുകളുടെ വിഷയത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫൽ മുഅദ്ദിനു ഇദാ ഖാൽ, ബാങ്ക് കൊടുക്കുന്ന വ്യക്തി ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് വിളിച്ചാൽ ആ വിളിയുണ്ടല്ലോ, ഫഖദ് ദഅ ഇലല്ലാഹ്, അവൻ അള്ളാഹുവിലേക്കാണ് ദഅവത്ത് നടത്തിയിട്ടുള്ളത്, അള്ളാഹുവിലേക്കാണ് അവൻ ക്ഷണിച്ചിട്ടുള്ളത്, അതും ഒരു ദഅവത്താണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല ബാങ്ക് കൊടുക്കുക എന്നുള്ള കാര്യം. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്കുള്ള വിളിയാണ്, ക്ഷണമാണ്, ദഅവത്താണ് നടക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇതിന്റെ ഈ ഒരു ഇബാദത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ അതിന്റെ കൂടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പള്ളികളിൽ വെച്ച് നടത്തപ്പെടുന്ന മറ്റൊരു ഇബാദയാണ് നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഖുതുബത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ജുമുഅ എന്നുള്ള കർമ്മം പള്ളികളിൽ നടത്തപ്പെടേണ്ട കർമ്മങ്ങളാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യം, തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള 2 റക്അത്ത് നിസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫൽയർകഅ, ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫൽയർകഅ റക്അതൈനി, 2 റക്അത്ത് അവൻ നിസ്കരിക്കട്ടെ, ഖബ്ല അൻ യജ്ലിസ, അവൻ ഇരിക്കുന്നതിനു മുമ്പ്. അതാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതും പള്ളികളിൽ പ്രത്യേകം ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് എന്നുള്ളത് നമ്മൾ അഗാധത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നിർബന്ധ നിസ്കാരത്തിന് പുറമെ തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ട, പള്ളിയിലേക്ക് പ്രവേശിച്ചാലുള്ള 2 റക്അത്ത് നിസ്കാരം, അത് പള്ളിയിൽ വെച്ചാണ് നടത്തപ്പെടേണ്ടത്. മറ്റുള്ള പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇൻ അഫ്ദല സ്സലാത്തി സ്സലാത്തുൽ മർഇ ഫീ ബൈതി ഇല്ല മക്തൂബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരം ഒഴികെ. നിർബന്ധ നിസ്കാരമില്ലാത്ത ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരം പൊതുവെ അത് വീട്ടിലാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ തഹിയ്യത്തുൽ മസ്ജിദ് അത് പള്ളിയിൽ വെച്ച് നടത്തപ്പെടേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്ന ഇബാദ പള്ളിയിലേക്ക് കയറി വന്നാൽ രണ്ട് റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് പലപ്പോഴും ആളുകളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സുന്നത്തായി മാറിയിട്ടുണ്ട്. മഹ്ജൂറത്തായ സുന്നത്തായി ആ രൂപത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവസാന കാലമാകുമ്പോ, അതെ, ആ ഖിയാമത്ത് നാൾ അടുക്കാനാകുമ്പോ അതിന്റെ അടയാളമായി റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് വഅൻതുത്തഖദൽ മസാജിദു തുറുഖാ, പള്ളികളെ അവർ വഴികളായി സ്വീകരിക്കും. പള്ളികൾ നിസ്കരിക്കാനുള്ളതാ, തൊട്ടടുത്ത പ്രദേശത്തേക്ക് നടക്കാനുള്ള ഒരു നടപ്പാതയായി പള്ളിയെ സ്വീകരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലൂടെ ഇങ്ങ് നടന്ന അപ്പുറത്തുള്ള വാതിലിലൂടെ കടന്ന് ഒരു നടപ്പാതയായി പള്ളിയെ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മൗതുൽ ഫജ്അ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ് പെട്ടെന്നുള്ള മരണം. പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയുള്ള മരണം വ്യാപകമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്ന മിൻ അശ്റാഖിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അൻ യമുറ റജുലു ഫിൽ മസ്ജിദ്, ഒരു മനുഷ്യൻ പള്ളിയിലൂടെ നടന്നു പോകും, പക്ഷേ ലാ യുസല്ലി ഫീഹി റകഅതൈൻ, രണ്ട് റക്അത്ത് പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരം നിർവഹിക്കുകയില്ല. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തായിക്കൊണ്ടാണ്, അടയാളമായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പള്ളിയിൽ കയറിയിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് മഹാന്മാരായ സലഫുകൾ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് സലഫുകളുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള മഹാനായ താബിഈയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അമാ തക്റഹു അൻ യമുറ റജുലു ഫിൽ മസ്ജിദ് ഫലാ യുസല്ലി ഫീഹി, ഒരുത്തൻ പള്ളിയിൽ കയറിയിട്ട് തഹിയ്യത്തുൽ മസ്ജിദ് പള്ളിയിലുള്ള തഹിയ്യ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നില്ല എന്നുള്ളത് നീ വെറുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ, അത് നീ കറാഹത്തായി കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് ബല, അതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പള്ളി കയറിയിട്ട് പിന്നെ രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോവുക എന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട, പള്ളിയിൽ വെച്ച് നടത്തപ്പെടേണ്ട പ്രധാനപ്പെട്ട ഇബാദത്താണ് തഹിയ്യത്തുൽ മസ്ജിദ്. അതുപോലെ തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇബാദത്താണ് തൻദീഫുൽ മസ്ജിദ്, പള്ളി വൃത്തിയാക്കുക എന്നുള്ളത്. പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, ആരോഗ്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പള്ളി ക്ലീനിങ്ങിന് വേണ്ടി ശമ്പളം കൊടുത്തി ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല. നമ്മളത് ഏറ്റെടുക്കണം. അതിന് പ്രത്യേകിച്ച് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രത്യേകം ഏർപ്പാടാക്കുന്ന ആളുകളെ ഏർപ്പാടാക്കുന്ന അവസ്ഥയല്ല ഇത്ര ആളുകളുള്ള ഈ പള്ളികളിൽ നടത്തപ്പെടേണ്ടത്. മറിച്ച് അതൊരു വലിയ ഇബാദത്താണ്. നമ്മളത് ഏറ്റെടുക്കണം. പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് ഒരാളെ ഏൽപ്പിച്ച് അയാൾ മാത്രം ചെയ്ത് അവനൊരു ശമ്പളക്കാരനായി നിർത്തി ചെയ്യേണ്ട കർമ്മങ്ങളല്ല. മറിച്ച് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പള്ളിയിൽ വരുന്ന ഓരോരുത്തരും ഈ പള്ളി വൃത്തിയാക്കുക എന്നുള്ള കാര്യം ഏറ്റെടുക്കേണ്ടതാണ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദി ഫിദ്ദൂർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അവർ താമസിക്കുന്ന ഗോത്രങ്ങളിൽ പരിസരങ്ങളിൽ പള്ളി നിർമ്മിക്കണം എന്നുള്ള കാര്യം റസൂലുള്ളാഹ കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ പള്ളി വൃത്തിയാക്കണം എന്നുള്ള കാര്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. പള്ളി ഉണ്ടാക്കി ഇങ്ങ് പോയാ പോരാ, ആ പള്ളി വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കണം. അത് റസൂലുള്ളാഹിയുടെ കൽപ്പനയുള്ള വിഷയമാണ്. മാത്രമല്ല പള്ളിയിൽ സുഗന്ധം പൂശണം. പള്ളിയിൽ നല്ല വാസനയാണ് പള്ളിയിൽ ഉണ്ടാകേണ്ടത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രത്യേകം നസീഹ, ഒരു പ്രത്യേകം ഉപദേശമുള്ളത്, ഈ പള്ളിയെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഒരാളെ ഏൽപ്പിച്ച് നമ്മൾ ഒഴിഞ്ഞു മാറരുത്. നമ്മളെല്ലാവരും ഒരുപോലെ ഈ പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് ഏറ്റെടുക്കുക. ഒരാളെ അതിനേൽപ്പിച്ച് നമ്മൾ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയുണ്ടാകരുത്. അത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ആദ്യത്തെ ഖുത്ബയിൽ പറഞ്ഞല്ലോ, പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവന് നാളെ പരലോകത്ത് അറശിന്റെ തണലുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചവനെന്ന് പറഞ്ഞാൽ അതിൽ അവൻ ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ പള്ളിയെ വൃത്തിയാക്കുക എന്നുള്ളത് കൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ രണ്ടു നിലക്കും റിവായത്ത് പറയപ്പെട്ടിട്ടുണ്ട്. അവര് മരിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. റസൂലുള്ള അന്വേഷിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ കാണിച്ചു തരാൻ പറഞ്ഞു. റസൂലുള്ള അവിടെ പോയി നിസ്കരിച്ചു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട്, ഫളു തൻദീഫിൽ മസ്ജിദ്, പള്ളി വൃത്തിയാക്കുക എന്നതിന്റെ ശ്രേഷ്ഠതയുണ്ട്. കാരണം പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീയെ റസൂലുള്ള ആ രൂപത്തിൽ ആദരിച്ചു, അല്ലെങ്കിൽ ആ മനുഷ്യനെ ആദരിച്ചു. അതിൽ പള്ളി വൃത്തിയാക്കുക എന്നതിന്റെ അതിന്റെ ശ്രേഷ്ഠതയുണ്ട്. മാത്രമല്ല വസ്ആലി അനിൽ ഖാദിമി വസ്സദീഖ് ഇദാ ഗാബ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാള് അല്ലെങ്കിൽ പള്ളിയിൽ വേറെ രൂപത്തിൽ സേവനം ചെയ്യുന്ന ഒരാള് അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്നാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവാണ്, അല്ലെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച ഹദീസിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് എന്നുള്ളതും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം, പള്ളി വൃത്തിയാക്കുന്ന കാര്യവും അതുപോലെ തന്നെ പള്ളിയിൽ പതിവായി വരുന്ന ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യവും നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. പള്ളികളിൽ നടത്തപ്പെടേണ്ട ഇബാദത്തുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒമ്പതാമത്തെ ഒരു കാര്യം ദിറാസത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പഠനമാണ്, ഖുർആൻ പഠിക്കുക. നേരത്തെ നമ്മൾ ഖുർആനിന്റെ പാരായണം പറഞ്ഞു, ഇനി ഖുർആനിന്റെ പഠനത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പള്ളിയിൽ വെച്ച് പഠിക്കാം, നമ്മൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഹദീസാണ്. വമജ്തമഅ ഖൗമുൻ ഫീ ബൈതി മിൻ ബുയൂതില്ല, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. യത്ലൂന കിതാബല്ലാ, അള്ളാഹുവിന്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു. മാത്രമല്ല വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവർ പരസ്പരം അത് പഠിക്കുകയാണ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ചാണത്, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു ഹദീസിൽ. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പരസ്പരം പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാ നസലത അലൈഹി മുസ്സകീന, അവർക്ക് സമാധാനം അവരിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളത്. സമാധാനം ശാന്തി അവരിൽ ഇറങ്ങുമെന്നുള്ളതാണ്. വഖശിയതുഹുമുർ റഹ്മ, റഹ്മത്തുള്ളാഹി നിന്നുള്ള കാരുണ്യം അവരെ മൂടിപ്പൊതിയുമെന്ന് പറഞ്ഞു. വഹഫ്ഫതുഹുമുൽ മലായിക, മലക്കുകൾ അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞു. വദഖറഹുമുല്ലാഹു ഫീമൻ ഇൻദാ, ആ പണി ചെയ്യുന്ന ആളുകളെക്കുറിച്ച്, ആ ദീൻ പഠിക്കുന്ന ആളുകളെക്കുറിച്ച്, പള്ളിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറയും. ആരോട്? മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ അത് പഠിക്കുന്ന ആളുകളെക്കുറിച്ച് സംസാരിക്കുമെന്നാണ്. എത്ര ശ്രേഷ്ഠതകളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. സഖീനത്തുണ്ടാകും, സമാധാനം, ശാന്തി, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മയുണ്ടാകും, കാരുണ്യം. അതുപോലെ തന്നെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. നമ്മളെക്കുറിച്ച് അള്ളാഹു പറയുക എന്ന് പറഞ്ഞാൽ ഈ പഠനം നടത്തുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല. ആരാണ് പറയുന്നത്? അള്ളാഹു തആലയാണ് നമ്മുടെ പേരെടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നത്. ചെറിയ കാര്യമല്ല, പുണ്യമുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിന്റെ ശ്രേഷ്ഠത എത്രത്തോളമുണ്ട്? ഖുർആൻ പഠനം പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതിന്റെ ശ്രേഷ്ഠത എത്രത്തോളമുണ്ട് സഹോദരങ്ങളെ? പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. പലപ്പോഴും പള്ളിയിലുള്ള ആളുകളും ആ പള്ളിയല്ലാത്ത മറ്റു പരിസരത്തേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥ കാണാം. പള്ളിയുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് നടത്തുന്നത് തന്നെയാണ് ശ്രേഷ്ഠത. തൊട്ടടുത്തൊരു റൂമുണ്ടാകും, ആ റൂമിലേക്ക് ഒഴിഞ്ഞുപോകും. പക്ഷേ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. മിക്ക ഇബാദത്തുകളും അല്ലെങ്കിൽ പള്ളിയിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടത്തുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, അഫലാ യഖുദു അഹദുക്കും ഇലൽ മസ്ജിദ്, നിങ്ങളിൽ ഒരുത്തൻ പള്ളിയിലേക്ക് പോയി കൂടെ. ഫയഅലമു ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാ, എന്നിട്ട് രണ്ടായത്ത് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള രണ്ടായത്ത് പോയി പഠിച്ചൂടെ, അല്ലെങ്കിൽ അവിടെ പോയി പാരായണം ചെയ്തുകൂടെ. അങ്ങനെ പാരായണം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ടായത്ത് പള്ളിയിൽ പോയി പഠിക്കുക എന്നുള്ളത്, ഖൈറുൻ ലഹു മിന്നാ ഖതൈൻ, രണ്ട് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. രണ്ടൊട്ടകം കിട്ടുന്നതിന് തുല്യാണ് പള്ളിയിൽ പോയി രണ്ടായത്ത് പഠിക്കുക. വസലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസ്, മൂന്നായത്ത പഠിക്കുന്നെങ്കിൽ മൂന്നൊട്ടകത്തേക്കാൾ ഖൈറാണ് ആ പഠനം. വഅർബഉൻ ഖൈറുൻ മിൻ അർബഇൻ വമിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ, എണ്ണം കൂടുന്നതിനനുസരിച്ച് നാലായത്താണ് ഈ നാലൊട്ടകം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠത. പള്ളിയിൽ വെച്ച് പഠിക്കുന്നതിനാണ് ഈ ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ല, നാളെ പരലോകത്തെത്തി നമ്മുടെ കർമ്മങ്ങളുടെ രേഖ കാണിക്കപ്പെടുമ്പോഴായിരിക്കും നഷ്ടപ്പെടുത്തിയല്ലോ, ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് ഞാനത് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള നഷ്ടബോധം അപ്പോഴേ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയിൽ വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അതിനാരും ചെറുതായി കാണേണ്ടതില്ല. കേവലം ഒരു വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വന്ന് തിരിച്ചുപോകുന്ന അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. പള്ളിയിൽ ദീനീ പഠനം നടക്കണം, വിശുദ്ധ ഖുർആനിന്റെ പഠനം നടക്കണം, അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും, അതിൽ നമ്മൾ പങ്കെടുക്കണം. എന്തിന് പങ്കെടുക്കണം? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതിന് പറയപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. പത്താമത്തെ ഒരു കാര്യം, പള്ളിയിൽ വെച്ച് നടത്തപ്പെടേണ്ട പത്താമത്തെ ഒരു കാര്യം, ഖുർആൻ പഠനത്തിനപ്പുറത്ത് ദിറാസത്തുദ്ദീൻ, ദീനി പഠനം. ഖുർആൻ മാത്രമല്ലല്ലോ ദീൻ, ഹദീസുണ്ട്, മറ്റു ദീനിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ദീൻ പള്ളികളിൽ വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതും ചെറിയ കാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പുണ്യം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നോക്കൂ, അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു തരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദ്, ആരെങ്കിലും രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. മറ്റൊരു റിവായത്തിൽ കാണാം, മൻ റാഹ, വൈകുന്നേരം പുറപ്പെട്ടു. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിലേക്ക് അവൻ പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, അവൻ പോകുന്നത് ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഖൈർ പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. ഒന്നുകിൽ അവൻ പഠിപ്പിക്കുന്നവനാണ്, അധ്യാപകനാണ്, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നവനാണ്. അങ്ങനെ ഒരുത്തൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ റസൂലുള്ള പറയുന്നു, ഖാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു, അവന് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്, ഒരു ഹജ്ജ് പൂർത്തിയായി ചെയ്തവന്റെ പ്രതിഫലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പള്ളിയിൽ വന്ന് ദീൻ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക, അതിന് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹീഹായ ഹദീസാണ് സഹോദരങ്ങളെ. ഇങ്ങനെയുള്ള വലിയ പ്രതിഫലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല, അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. ഇവിടെ ദീനി പഠനം, ദീൻ പഠിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ പങ്കെടുക്കണം, ഈ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാ, ഇവിടെ ഈ പള്ളിയിലെ ഭാരവാഹികൾ പ്രത്യേകം ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക്. ഇൻഷാ അല്ലാ, ബാക്കിയുള്ള ആളുകൾ കൂടിയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായി നടക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാ. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ദീൻ പഠിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇൻഷാ അല്ലാ ഒരുക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ 9:30 മുതൽ 11:30 വരെ, അല്ലെങ്കിൽ 12 മണി വരെയുള്ള ആ മദ്രസയിൽ, പള്ളിയിൽ, ഈ പള്ളിയിൽ വെച്ച് നടക്കുന്ന മദ്രസയിൽ നമ്മുടെ മക്കളെ ചേർത്തുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മളുകൂടി പഠിക്കണം. ചില ആളുകൾക്ക് മക്കൾ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര താല്പര്യമായിരിക്കും, അത് ഖുർആനാണെങ്കിൽ പോലും, പക്ഷെ അവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ പ്രായം അത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല. സഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ, അവർ ഇസ്ലാമിലേക്ക് വന്നത് എപ്പോഴാ? പലരും വൃദ്ധന്മാരായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, പക്ഷെ അവർ അന്നു മുതൽ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുകയും അവർ ഹാഫിളുകളായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രായം ദീൻ പഠിക്കാൻ ഒരു തടസ്സമല്ല, ഒരിക്കലും അല്ല. നമ്മൾക്ക് ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കുകയാണ് ദീൻ പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് 80-90 വയസ്സായ ആളുകൾക്ക് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ശ്രേഷ്ഠതയെങ്കിലും കിട്ടും. ഒരുപക്ഷെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ തലയിൽ കയറുന്നുണ്ടാവില്ല. പക്ഷേ ആ മാർഗത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ, ദീൻ പഠിക്കുക എന്ന അതിന്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ, അതിൽ തന്നെ എത്ര ശ്രേഷ്ഠതയാണ്. പള്ളിയിൽ വരുന്ന് നമ്മൾ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്, നമുക്ക് പഠിച്ചിട്ട് കയറുന്നില്ല, പക്ഷേ ആ പള്ളിയിൽ ഇരുന്ന് ആ ദീനി സദസ്സിൽ പങ്കെടുത്താൽ തന്നെ എത്ര ശ്രേഷ്ഠതയാണ്. മാത്രമല്ല, പഠിക്കണമെന്ന് തീരുമാനിച്ചു, ആ മാർഗത്തിൽ നമ്മൾ തയ്യാറായി പുറപ്പെട്ടു, ഇനി മുതൽ ഇന്നു മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങാണെന്ന് ആ ഒരു പാതയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ തന്നെ നമ്മൾ സ്വർഗപാതയിലാണ് എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സുപരിചിതമായ ഹദീസ്. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ദീൻ പഠിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് ഇറങ്ങി, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള മാർഗം അവന് എളുപ്പമാക്കി കൊടുക്കും. സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചുളിവില് സ്വർഗം കരസ്ഥാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, നടക്കുന്ന കാര്യം. കുറച്ച് ത്യാഗവും ക്ഷമയും അധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. പക്ഷെ ഒരാൾ ദീൻ പഠിക്കാൻ ഇറങ്ങിയാൽ സ്വർഗപാത അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. സ്വർഗപാത എളുപ്പമാവുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി തരിക എന്നുള്ളതാണ്. അതിനെന്തു വേണം? നമ്മൾ കേവലം നിസ്കരിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ഇബാദത്തുകൾ ചെയ്ത് അതിൽ മാത്രം ഒതുങ്ങിക്കൂടരുത്. എത്ര പ്രായമുള്ള ആളുകൾക്കും, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ദീൻ പഠിക്കാൻ തുടങ്ങുക. അതിനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ് സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ ആ മാർഗത്തിലുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴിയിലാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അള്ളാഹു എളുപ്പമാക്കിയിട്ടുള്ള മാർഗത്തിന്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അള്ളാഹു എളുപ്പമാക്കുക. നമ്മൾ ദീൻ പഠിക്കാൻ ഒരുങ്ങിയാൽ സഹോദരങ്ങൾ, ഇതിൽ ഭൌതിക വിദ്യാഭ്യാസം പല രൂപത്തിൽ, വലിയ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ഭൌതികമായിട്ടുള്ള അറിവുകൾ നേടിയ ആളുകൾ സ്ത്രീകളുടെ കൂട്ടത്തിലും പുരുഷന്മാരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. അവര് അവരുടെ ഭൌതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിച്ച ഒരു പഠനം ഉണ്ടാകും, അത് അവർക്കറിയാം. ഒരുപാട് സമയം ഉറക്കൊഴിച്ച് അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ദീൻ ഒരിക്കൽ പോലും ഒരു പുസ്തകം വാങ്ങി, ഒരു നോട്ടു പുസ്തകം വാങ്ങി, അല്ലെങ്കിൽ അത് എഴുതി രേഖപ്പെടുത്തുന്ന ഒരു ശീലം, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പഠനം ഇന്നുവരെ നിർവഹിച്ചിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ ഇവിടെയുള്ള സ്ത്രീകൾ, 10-ാം ക്ലാസ് കഴിയാത്ത സ്ത്രീകൾ ഒന്ന് കുറവായിരിക്കും. അവർ 10-ാം ക്ലാസ്സിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ ദീൻ ഒരിക്കൽ പോലും അവര് അങ്ങനെ പഠിച്ചിട്ടുണ്ടാകില്ല. അവർക്കതിനുള്ള ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പക്ഷെ അതിന്റെ ശ്രേഷ്ഠതകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ പഠനത്തിലേക്ക് ഇറങ്ങാൻ അവർക്ക് തൗഫീഖ് ലഭിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായം ഒരു വിഷയമേ അല്ല. എത്ര പ്രായമുണ്ടായിക്കോട്ടെ, നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാകണില്ല. ഒരു ആയത്ത് പഠിക്കാൻ തന്നെ ഒരു ആഴ്ച എടുത്തിട്ടും തല കയറിയിട്ടില്ല. അതുകൊണ്ടൊന്നും നമ്മൾക്ക് നഷ്ടമല്ല, നമ്മൾ ശ്രമിച്ചല്ലോ. ആ ശ്രമം എന്ന് പറഞ്ഞാൽ ആ തലബിന്റെ മാർഗത്തിലാണ്, സ്വർഗപാതയിലാണ് നമ്മളുള്ളത് മനസ്സിലാക്കുക. ആ ശ്രമത്തിന് പ്രതിഫലമുണ്ട്. ആ ദീനിയായിട്ടുള്ള സദസ്സിൽ ഒന്ന് ഇരുന്നു കൊടുത്താൽ മതി, എത്ര ശ്രേഷ്ഠതകളാണുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് പറ്റൂല എന്നുള്ള നിരാശാബോധം ഉണ്ടാകേണ്ടതില്ല. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അല്ലാഹു തആല, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അവർ ജനിക്കുന്ന സമയത്ത് അവരൊക്കെ അറിവില്ലാത്തവരായിരുന്നു. അവർ അധ്വാനിച്ച് പഠിച്ചവരാണ്, വളരെ വൈകി പഠനം തുടങ്ങി വലിയ പണ്ഡിതന്മാരായിട്ടുള്ള മുൻഗാമികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പ്രായം തടസ്സമല്ല. നമ്മൾ നല്ല നിയ്യത്തോടുകൂടി, സത്യം കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി, സത്യം ജീവിതത്തിൽ പകർത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി, മറ്റുള്ളവർക്കത് എത്തിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി, അങ്ങനെ നല്ല നിയ്യത്തോടുകൂടി നമ്മൾ ഇന്ന് തുടങ്ങിയാൽ നമ്മൾ സ്വർഗപാതയിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റു ഏത് ഭൌതിക വിദ്യാഭ്യാസങ്ങൾ നേടിയിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് നമ്മൾക്കൊന്നും ബാധിക്കാനില്ല. പക്ഷെ നമ്മളെ പരലോകത്തെ ബാധിക്കുന്ന പഠനമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദീനി പഠനങ്ങളാണ്. അതേതെങ്കിലും അറബി കോളേജിൽ പഠിക്കുന്ന മൗലവിമാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കോ ചീറെഴുതി കൊടുക്കേണ്ട ഒരു വിഷയമല്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന, ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയുള്ള പഠനമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള പഠനമാണ്. സഹോദരങ്ങളെ, ഇനിയും നമ്മൾ വൈകിക്കൂടാ. ഈ പള്ളിയിലുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളത് നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ ലഭ്യമാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മൾ അതിനുവേണ്ടി അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അള്ളാഹു തആല നമ്മൾക്കെല്ലാം തലബുൽ ഇൽമിന്റെ, ദീൻ പഠിക്കുന്നതിന്റെ മാർഗത്തിൽ മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികളിൽ നടക്കുന്ന ഇബാദത്തുകളിൽ
പങ്കെടുക്കാനും അത് നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പള്ളിയുമായി ഹൃദയബന്ധമുള്ള ആ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.